2022 ഓഗസ്റ്റ് 7 ഞായറാഴ്ച വൈരന്ത്യകൗമുദിയുടെ 2 പേജിൽ നിന്നും മയിൽപ്പീലി ജീവിതം ഉപന്യസിക്കുമ്പോൾ തയ്യാറാക്കിയത് മഞ്ജു വെള്ളയണി. വായിക്കുന്നത് BS രാജേഷ്. വായിക്കുരുചിയായി ഒന്നുറങ്ങിയിട്ട് വർഷങ്ങളായി. ബാങ്കിലെ ക്യാഷ് കൗണ്ടറിന് മുന്നിൽ ഉറക്കക്ഷീണത്തോടെ നിന്ന ആ വീട്ടമ്മ പറഞ്ഞത് കേട്ട് അജിത് അമ്പരന്നു. ഒരു ദിവസം ഉറക്കമൊഴിഞ്ഞാൽ പോലും 1-2 ദിവസം അതിന്റെ ക്ഷീണമുണ്ടാകും. കുടിശ്ശിക സഹിതം ഉറങ്ങിത്തീർന്നാലേ മനസ്സും ശരീരവും സാധാരണ നിലയിലാകൂ. വർഷങ്ങളായി ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞത് അല്പം അതിശയോക്തിയാകും. അജിത്തിന്റെ സംശയം കലർന്ന മുഖഭാവം വായിച്ചിട്ടാകും ആ സ്ത്രീ ഒന്നുകൂടി വിശദീകരിച്ചു. സംശയിക്കേണ്ട സാറേ, കൃത്യമായി പറഞ്ഞാൽ 11 വർഷമായി നേരെ ചൊവ്വേ ഒന്നുറങ്ങിയിട്ട്, രുചിയോടെ ആഹാരം കഴിച്ചിട്ട്, ഒരു കല്യാണത്തിന് പോയിട്ട്. നേരത്തെ ഇരുന്ന രമേശൻ സാറിനും ചില ജീവനക്കാർക്കുമൊക്കെ എന്റെ അവസ്ഥയറിയാം. എല്ലാവരുടെയും സാധാപം കലർന്ന നോട്ടവും വാക്കുകളും മതിയായിരിക്കുന്നു. അതൊക്കെ സൂക്ഷിക്കാൻ മനസ്സിലും ഇനി ഇടമില്ല. അപൂർണമായ വാക്കുകളോടെ അവർ മടങ്ങുമ്പോൾ അജിത് സഹപ്രവർത്തകരോട് ചോദിച്ചു, ആരാണവർ? 11 വർഷമായി സ്വസ്ഥമായി ഉറങ്ങിയിട്ടില്ലെന്നത് ശരിയാണോ? 100% ശരിയാണ് സാർ. പേര് സുമതിയമ്മ. വലിയ സമ്പന്നയായിരുന്നു. തുടക്കം മുതൽ ബാങ്കിന്റെ നല്ല ഒരു കസ്റ്റമർ. വലിയ വലിയ തുകകൾ നിക്ഷേപിച്ചിരുന്ന അവർ ഈഴ വരുന്നത് ലോൺ എടുക്കാനാണ്. ജീവിതം അങ്ങനെയായിപ്പോയി. സ്ഥലം മാറിപ്പോയ മാനേജർ രമേശൻ സാറിന് ആ ജീവിതം വള്ളിപുള്ളി വിടാതെ അറിയാം. രാത്രി അത്താഴത്തിന് ശേഷം അജിത് സുഹൃത്തു കൂടിയായ രമേശിനെ ഫോണിൽ വിളിച്ചു. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ രമേശൻ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, സുമതിയമ്മ ബാങ്കിൽ വന്നിരുന്നു അല്ലേ? പാവം, അനുഭവക്കരത്തിൽ ഉരുക്ക് നട്ടല് കിട്ടിയ സ്ത്രീ. മറ്റാരെങ്കിലുമായിരുന്നെങ്കിൽ ഒന്നുകിൽ മഹാരോഗിയായനെ, അല്ലെങ്കിൽ രമേശൻ പാതി പറഞ്ഞു നിർത്തി. അജിത്തിന്റെ നിശബ്ദത ഗ്രഹിച്ച രമേശൻ തുടർന്നു, മനസ്സുകൊണ്ട് ഉപന്യസിക്കാനായി രണ്ടുപേര് പറഞ്ഞുതരാം. രാത്രിയായില്ലേ, ഉറങ്ങാനുള്ളതല്ലേ, മനസ്സ് അസ്വസ്ഥമാക്കണ്ട. മറ്റു മുഖവിലകളൊന്നുമില്ലാതെ രമേശൻ ചുരുക്കി പറയാൻ തുടങ്ങി. സുമതിയമ്മയ്ക്ക് ഒരാണും ഒരു പെണ്ണും, മക്കൾ മിടുമിടുക്കി. പഠനത്തിനിടയിൽ സഹപാഠിയുമായി അടുപ്പം. അച്ഛൻ യാഥാസ്ഥിതികൻ. ഒരിക്കലും വിവാഹം നടക്കില്ല. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വൈകിട്ട് സുമതിയമ്മയെ ഫോണിൽ മകൾ വിളിച്ച് കാര്യം പറഞ്ഞു. 2 വർഷം കഴിഞ്ഞ് മകൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഭർത്താവിന്റെ മനസ്സ് മാറ്റിയെടുത്ത സുമതിയമ്മ കുടുംബ വീടിന് സമീപമുള്ള മറ്റൊരു വീട് നൽകി താമസത്തിന് വിളിച്ചു. സഹകരണവും സ്നേഹവും സാധാരണ പോലെ ഒഴുകി തുടങ്ങി. മകളുടെ കുഞ്ഞ് ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ മരുമകൻ ഫോണിൽ വിളിച്ചു, ഭാര്യയ്ക്ക് പനി കുഴഞ്ഞു വീണെന്ന്. ഭർത്താവിനൊപ്പം സുമതിയമ്മ അവിടെ ചെല്ലുമ്പോൾ ഇഴയുന്ന കൈക്കുഞ്ഞ് അമ്മയെ കുലുക്കി വിളിക്കുകയാണ്. പിന്നെ ആശുപത്രിവാസം 1 വർഷത്തോളം. ഡിസ്ചാർജിന് മുമ്പേ ചെലവായത് 35 ലക്ഷം രൂപ. അനക്കമില്ലാതെ ഒരേ കിടപ്പ്. തുടക്കത്തിലെ ഓപ്പറേഷൻ പിഴച്ചെന്ന് പിന്നീടുള്ള ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാർ. ആദ്യം ചികിത്സിച്ച ആശുപത്രിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ചിലരുടെ ഉപദേശം. മാറി മാറിയുള്ള ചികിത്സകൾ, പൂജാവിധികൾ, മതം നോക്കാതെയുള്ള നേർച്ചകൾ, ആവഴിക്കും പോയി പണത്തിന്റെ കുത്തൊഴുക്ക്. വസ്തുക്കളും വീടുമൊക്കെ വിറ്റു. പാവം, ഒരു കൈക്കുഞ്ഞിനെ പോലെ 35-കാരിയായ മകളെ പരിപാലിക്കുന്നു. 1% പോലും പ്രത്യാശയില്ലാതെ. അക്കാര്യം ചിന്തിക്കുമ്പോൾ പുരാണങ്ങളിലോ സിനിമയിലോ നോവലുകളിലോ ഇങ്ങനെയൊരു സ്ത്രീയെ കാണാനാവില്ല. ഇടയ്ക്കിടെ ഞാൻ പോയി ആശ്വസിപ്പിക്കാറുണ്ട്, എത്ര ഫയർ എഞ്ചിൻ കൊണ്ടണച്ചാലും തീരാത്ത തീയല്ലേ പാവം ആ സ്ത്രീയുടെ നെഞ്ചിൽ. രമേശന്റെ ശബ്ദം ഇടറിയിരുന്നു. അടുത്തയാഴ്ച നമുക്കൊരുമിച്ച് ആ വീട്ടിൽ പോകാം. രമേശൻ ഫോൺ കട്ടാക്കി. അജിത് ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളം പരതി. അപ്പോൾ കണ്ണുകളിൽ വർഷങ്ങളായുള്ള ഉറക്കത്തിന്റെ ഭാരം അനുഭവപ്പെട്ടു.